SBS Radio.
മലയാള ദൃശ്യമാധ്യമ രംഗത്തെ ഒറ്റയാൾ.
ഒരു സങ്കീർത്തനം പോലെ എഴുതുമ്പോൾ അന്നയുടെ ഡയറി കുറിപ്പുകളായിരുന്നു എന്റെ വഴികാട്ടി.
മൂന്ന് ദേശീയ പുരസ്കാരങ്ങളും ഒട്ടനവധി രാജ്യാന്തര മേളകളുമായി ഡോക്യുമെന്ററി രംഗത്തെ ഏറ്റവും പ്രമുഖ മലയാളി ശബ്ദം.
SSLC പാസ്സായി നിൽക്കുന്ന സമയത്ത് പള്ളിയിൽ ഒന്ന് അച്ഛൻ വിളിച്ചു പറഞ്ഞു, കൊല്ലം രൂപതയിലെ SSLC പാസ്സായി നിൽക്കുന്ന പിള്ളേരെ ജർമ്മനിയിലേക്ക് അയക്കാനുള്ള പ്ലാൻ ഇടുന്നുണ്ട്. താല്പര്യമുള്ളവർ
മലയാളി വനിതകൾ അധികം ഇറങ്ങിച്ചെല്ലാത്ത വഴിയിലേക്ക് സുരക്ഷിതമായ ഒരു ജോലി ഉപേക്ഷിച്ചിറങ്ങിയ അവിടെ വിജയപീഠങ്ങൾ കയറുന്ന ഡോക്യുമെന്ററി സംവിധായിക.
ദാരിദ്ര്യമായിട്ട് ഞാൻ ഏറ്റെടുത്ത ലൈവ് ഐ ടുക്ക് ദ ലൈഫ് ഓഫ് ദിസ് പീപ്പിൾ. പക്ഷേ എനിക്ക് തോന്നുന്നു അത് എന്നെ ഒത്തിരി വളരാൻ സഹായിച്ചു.
ഷൈനി ജേക്കബ് ബെഞ്ചമിനാണ് ഇന്ന് SBS മലയാളത്തിൽ അതിഥിയായി എത്തുന്നത്. സ്വാഗതം പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും SBS മലയാളം പോഡ്കാസ്റ്റിലേക്ക്. നിങ്ങൾക്കൊപ്പം ഞാൻ ദിജു ശിവദാസ്. മലയാള സിനിമാ രംഗത്തും ഡോക്യുമെന്ററി രംഗത്തുമൊക്കെ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കുന്നതിൻ്റെ വഴികളെക്കുറിച്ചുമാണ് അടുത്ത അരമണിക്കൂറിൽ നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ പരിശോധിക്കുന്നത്. ഇത്തരത്തിലുള്ള കൂടുതൽ പോഡ്കാസ്റ്റുകൾക്കായി ശ്രോതാക്കൾക്ക് SBS റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുകയോ SBS മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യാം. ഇനി ഡോക്യുമെന്ററികളുടെ ലോകത്തേക്ക്, ഷൈനി ജേക്കബ് ബെഞ്ചമിനൊപ്പം. നമസ്കാരം ഷൈനി ജേക്കബ് ബെഞ്ചമിൻ, സ്വാഗതം SBS മലയാളത്തിലേക്ക്.
നമസ്കാരം.
മലയാള ദൃശ്യമാധ്യമ രംഗത്ത് ഒരു ഒറ്റയാളാണ് ഷൈനി ബെഞ്ചമിൻ. ഒരുപക്ഷേ മലയാളത്തിൽ ഡോക്യുമെൻ്ററി, ഫീച്ചർ ഡോക്യുമെൻ്ററി രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ള അപൂർവം വനിതകൾ മാത്രമേ ഉണ്ടാകുള്ളൂ, ഒരുപക്ഷെ ഉണ്ടായില്ല എന്ന് തന്നെ വരാം. സുരക്ഷിതമായൊരു ജോലി ഉപേക്ഷിച്ചുകൊണ്ട് സിനിമാ സംവിധാനത്തിലേക്ക് ഇറങ്ങുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഡോക്യുമെൻ്ററി രംഗത്തേക്ക് ഇറങ്ങുന്ന ആരെയും തന്നെ കാണാനില്ല. അങ്ങനെ ഇറങ്ങിയാൽ തന്നെയും വിജയിക്കണമെന്നൊരു ഉറപ്പുമില്ല. എന്താണ് ഒരു ഡോക്യുമെൻ്ററി സംവിധായിക ആകാൻ തീരുമാനിച്ചത്, പ്രത്യേകിച്ചും ദൃശ്യമാധ്യമ രംഗത്തുള്ള സുരക്ഷിതമായ ഒരു ജോലി ഉപേക്ഷിച്ചുകൊണ്ട്?
അതിന് രണ്ട് മൂന്ന് കാരണങ്ങൾ ഞാൻ പറയേണ്ടി വരും. ഒന്നാമത്, ഞാൻ ഡോക്യുമെൻ്ററി മേക്കർ ആയത് എങ്ങനെയെന്നുള്ളതല്ലേ ആദ്യത്തെ ചോദ്യം. അതിനകത്ത് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം മനോരമ, മാതൃഭൂമി പോലെയുള്ള ഇന്ത്യ, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രമുഖമായ ദിനപത്രങ്ങളിൽ സൺഡേ സപ്ലിമെൻറ്റ്സ്, വീക്കിലികൾ, അതുപോലെയുള്ള പീരിയോഡിക്കൽസിലെ ഫീച്ചർ റൈറ്ററായിട്ടാണ് ജോലി തുടങ്ങുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു പുതിയ മീഡിയം എന്നുള്ള നിലയിലാണ് ഏഷ്യാനെറ്റിലേക്ക് ജോലിയിൽ പ്രവേശിക്കുന്നത്. അപ്പോൾ ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പം എൻ്റെ ഫീച്ചർ റൈറ്റിങ്ങുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തൊരു ജോലിയിലോട്ടാണ് ഞാൻ പോകുന്നത്. അവിടെ നമുക്ക് മോർണിംഗ് ഷോ തൊട്ട് അങ്ങനെ പല ഷോകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എനിക്കത് ഇഷ്ടം തന്നെയായിരുന്നു. പക്ഷേ അതിന് അപ്പുറത്തേക്ക് ഞാൻ എൻ്റെ ലൈഫിൽ സൊസൈറ്റിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇത്തരം ഫീച്ചർ റൈറ്റിങ്ങിലൂടെ ആയിരുന്നു. ഇപ്പം സ്ത്രീ മൂവ്മെൻറ്റുകളെ പറ്റിയിട്ടോ അങ്ങനെ പല സബ്ജക്റ്റുകളും ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എനിക്ക്, ഞാൻ വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരാളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ എനിക്ക് സൊസൈറ്റിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഒരു പക്ഷേ അന്ന് ഞാൻ ആലോചിക്കുമ്പോൾ സൊസൈറ്റിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യായിരുന്നു എൻ്റെ സെൽഫ് എക്സ്പ്രഷനാണോ എന്ന് എനിക്കിപ്പോൾ സംശയമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മീഡിയമായിട്ട് ഫീച്ചർ റൈറ്റിങ്ങിൽ നിന്ന് വിഷ്വൽ മീഡിയയിലോട്ട് വന്നപ്പം എങ്ങനെ ഞാൻ എന്നെ എക്സ്പ്രസ് ചെയ്യുമെന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഡോക്യുമെൻ്ററി എന്ന് പറയുന്ന ഒരു ഒരു ഇതിനകത്തോട്ട് വരുന്നത്. അന്ന് അതിനെ ഡോക്യുമെൻ്ററി എന്ന് വിളിക്കാമായിരുന്നോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. അതിനെ ഞാൻ ഫീച്ചർ എന്ന് തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അതിനെ അന്നത്ര സീരിയസ് ആയിട്ട് എനിക്ക് ചെയ്യാനും പറ്റിയിരുന്നില്ല. ടെലിവിഷൻ ചാനലുകളുടെ ഉള്ളിൽ നിന്നിട്ടുള്ള ഒരു പരിമിതികളുണ്ട്. എഡിറ്റിങ്ങിൻ്റെത്, ക്യാമറയുടേത്, ക്യാമറമാന്മാരുടേത്, ഇഷ്ടമുള്ള സമയം കിട്ടണമെന്നില്ല, അങ്ങനെ ഒത്തിരിയും പരിമിതികൾക്കിടയിൽ നിന്നുകൊണ്ട് ഇതുപോലത്തെ ചില ഡേയ്സ്, വിമൻസ് ഡേ, ചിൽഡ്രൻസ് ഡേ എന്ന് പറയുന്ന ചില ഡേയ്സ് വരുമ്പം അതിനകത്ത് ഒരു എന്തെങ്കിലും ആ ഡേയിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ടെലിവിഷന് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ദിവസം. അപ്പോൾ ആ ഡേയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ചില അതിന് പറ്റിയ ചില സബ്ജക്റ്റുകൾ കണ്ടുപിടിച്ചിട്ട് ഞാൻ അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ചെയ്യുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ആ ദിവസങ്ങളെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഡോക്യുമെൻ്ററി മേക്കിംഗ് തുടങ്ങിയത്. അതിങ്ങനെ ഓരോ ചാനലിൽ നിൽക്കുമ്പോഴും ഏഷ്യാനെറ്റിൽ നിന്ന് ഇന്ത്യ വിഷനിലോട്ടൊക്കെ മാറുമ്പോൾ പോലും ഞാൻ അതിനെ ഇങ്ങനെ മുറുകി പിടിച്ചുകൊണ്ടേയിരുന്നു. എന്നെ ഫ്ലിപ്പ് ചെയ്ത് പോവാതെ ഞാൻ അതിനെങ്ങനെ മുറുകി പിടിച്ചുകൊണ്ടേയിരുന്നു. അതിങ്ങനെ പതുക്കെ 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 അത് എൻ്റെ ഒരു പാഷനായിട്ട് മാറി. അതെനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഇതെനിക്ക് വഴങ്ങുന്ന ഒരു മീഡിയം ആണെന്ന് എനിക്കൊരു തോന്നലുണ്ടായി. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും കൂടുതൽ ഡോക്യുമെൻ്ററികൾ കാണാനും ശ്രമിച്ചു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യത്തെ ഡോക്യുമെൻ്ററികൾക്കൊക്കെ സബ്ജക്റ്റ് വൈസ് അത് സ്ട്രോങ് ആയിരുന്നെങ്കിലും അല്ലാതെ ഈ ഡോക്യുമെൻ്ററി മേക്കിംഗ് എന്ന് പറയുന്നതിനകത്ത് മേക്കിങ്ങിനകത്ത് കുറേ പരിമിതികളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടെന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ എനിവേ അങ്ങനെയാണ് ഞാനൊരു ഡോക്യുമെൻ്ററി മേക്കറായിട്ട് മാറിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
അതിൽ തന്നെ ഇപ്പോൾ ദൃശ്യമാധ്യമ രംഗത്ത് നിന്ന് സിനിമയിലേക്ക് എത്തുന്ന ഒരുപാട് പേരുണ്ട്. സിനിമാ സംവിധാന രംഗത്തേക്ക് എത്തുന്ന പലരും ഒരുപാട് പേർ വിജയിക്കുന്നുണ്ട്, പരാജയപ്പെടുന്നവരുമുണ്ട്. ഈ സൊസൈറ്റിയുമായി സമൂഹവുമായി ബന്ധപ്പെടാനുള്ളൊരു അവസരമാണ് നോക്കുന്നതെങ്കിൽ ഒരുപക്ഷെ സിനിമയായിരിക്കും കുറച്ചുകൂടി നല്ലത്. കുറച്ചുകൂടി വ്യത്യസ്തമായ കഥകൾ പറയാനും ആളുകൾക്കിടയിലേക്ക് കുറച്ചുകൂടി ഇറങ്ങിച്ചെല്ലാനും എല്ലാം കഴിയും. ഡോക്യുമെൻ്ററി ഇപ്പോഴും മലയാളത്തിൽ കാര്യമായി സ്വീകരിക്കപ്പെടാത്ത ഒരു മാധ്യമ രൂപമാണ്. എന്നിട്ടും എന്തുകൊണ്ട് സിനിമയിലേക്ക് പോയില്ല?
ഡോക്യുമെൻ്ററി സംബന്ധിച്ചിടത്തോളം സിനിമയും തമ്മിലുള്ള വ്യത്യാസം ഫിക്ഷനും നോൺ ഫിക്ഷനും തമ്മിലുള്ള വ്യത്യാസമാണ്. എനിക്കിപ്പോൾ ആളുകളെ നേരിട്ട് എനിക്ക് അവരോട് സംവദിക്കാൻ പറ്റുന്നുണ്ട്, അവരുടെ പ്രോബ്ലംസ് അറിയാൻ പറ്റുന്നുണ്ട്. അതായിരുന്നു എൻ്റെ ലക്ഷ്യവും. എനിക്ക് എൻ്റെ ഫിക്ഷൻ കാണിച്ചിട്ട് അതിനകത്തുനിന്ന് ഞാൻ എൻ്റെ ഒരു എനിക്കിഷ്ടമുള്ളൊരു സബ്ജക്റ്റിനെ ഒരു ഫിക്ഷനലൈസ് ചെയ്ത് രൂപപ്പെടുത്തുന്നതിനെ തക്കവണ്ണം പ്രാപ്തയല്ലായിരുന്നു ഞാൻ ആ സമയത്ത്. എന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ വേണം അങ്ങനെ വരുന്നതിന്, അതിനൊരു സ്ക്രിപ്റ്റ് വേണം, അതിനൊരു ബാക്കപ്പ് വേണം. അപ്പോൾ എൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു മാധ്യമമായിരുന്നു ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ആളുകളോട് നേരിട്ട് സംവദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു ഇഷ്യൂ ഉള്ള ഒരാളിൻ്റെ ഇരിക്കൽ എനിക്ക് അവരെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് അവരിൽ നിന്ന് കൂടുതൽ കിട്ടും. എനിക്ക് അതെന്നെ വല്ലാതെ ഭ്രമിപ്പിക്കുന്ന ഒരു സംഭവമാണ് പുതിയ പുതിയ സബ്ജക്റ്റുകൾ ഡോക്യുമെൻ്ററിയിൽ കണ്ടുപിടിക്കുക, അതിൻ്റെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് എന്നെ വളരെ 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 സന്തോഷിപ്പിക്കുന്നു. വർക്ക് ചെയ്യുമ്പം ഞാൻ ഫിക്ഷൻ ചെയ്യാതിരിക്കുന്നത് ഒരു പക്ഷേ ചെയ്യുമായിരിക്കുക, പക്ഷേ ഫിക്ഷൻ ചെയ്യാതിരിക്കുന്നത് ഞാനിവിടെ കംഫർട്ടബിളാണ്. എനിക്ക് പേഴ്സണലി ഞാനിവിടെ കംഫർട്ടബിളാണ്. എനിക്ക് ചെയ്യാനും പറ്റുന്നതിൻ്റെ മാക്സിമം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല സബ്ജക്റ്റുകൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല പ്രൊഡ്യൂസേഴ്സിനെ എനിക്ക് ഭാഗ്യവശാൽ ഈ 3-4 ഡോക്യുമെൻ്ററിക്കൊക്കെ നല്ല പ്രൊഡ്യൂസേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അവരുടെ ഇൻ്റർഫിയറൻസ് എനിക്കില്ല. എനിക്ക് ഡയറക്റ്റ് സൊസൈറ്റിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെയാണ് എന്നെ ഇപ്പോഴും ഒരു ഡോക്യുമെൻ്ററി ഇത്രയും പാഷനായിട്ട് നിൽക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ. ഫിക്ഷൻ ഒരു പക്ഷേ ചെയ്യുമായിരിക്കും. എനിക്ക് കുറച്ചും കൂടെ എനിക്ക് നന്നായിട്ട് അത് ചെയ്യാൻ എൻ്റെ കയ്യിൽ അത് ഒതുങ്ങും, അല്ലെങ്കിൽ എനിക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും, എനിക്കൊരു സെൽഫ് എക്സ്പ്രഷൻ പറ്റും എന്നുള്ളൊരു സമയത്തിൽ ഞാൻ ഫിക്ഷനും ചെയ്യുമായിരിക്കും. അല്ലാതെ ഞാനൊരു ഡോക്യുമെൻ്ററി മേക്കർ എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്നത് ഭാവിയിൽ സിനിമ ചെയ്താലും.
തീർച്ചയായും. എന്തായാലും ഈ ഒരു ആമുഖത്തിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ ഒരു അഭിമുഖത്തിൽ രണ്ട് ഭാഗങ്ങളായി. ഒന്ന്, ഷൈനി ജേക്കബ് ബെഞ്ചമിൻ എന്ന വ്യക്തിയെക്കുറിച്ച്, വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു സംവിധായകയെക്കുറിച്ച്, രണ്ടാമത് ഡോക്യുമെൻ്ററിയെക്കുറിച്ച് കൂടി മലയാളികൾക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഒരുപക്ഷെ ഇപ്പോഴും കൃത്യമായി ആളുകൾക്ക് അറിയാത്ത ഒരു മാധ്യമമാണ് ഡോക്യുമെൻ്ററി. എന്താണ് സിനിമ, എന്താണ് ഡോക്യുമെൻ്ററി, വ്യത്യാസം എന്താണെന്നുള്ള കാര്യം. എന്തായാലും ആദ്യം ഷൈനിയെക്കുറിച്ച് തന്നെ ചോദിക്കുകയാണെങ്കിൽ, ഇത്തരത്തിൽ ഡോക്യുമെൻ്ററി രംഗത്തേക്ക് ഇറങ്ങി, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾക്ക് കാര്യമായി അവസരങ്ങൾ ഇല്ലാത്തൊരു മേഖല തന്നെയാണ് ഇപ്പോഴും മലയാളത്തിലെ സിനിമ ഡോക്യുമെൻ്ററി രംഗം, പ്രത്യേകിച്ചും അതിൻ്റെ പിന്നണിയിൽ. വളരെ അപൂർവം ചിലർ മാത്രമേ ഉള്ളൂ. ഉള്ളവർ തന്നെ പിടിച്ചു നിൽക്കാൻ കഷ്ടപ്പെടുന്നു, ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമയമാണ്. ഡോക്യുമെൻ്ററി രംഗത്ത്, ഡോക്യുമെൻ്ററി സംവിധായകനായി നിൽക്കുമ്പോൾ എത്രത്തോളം സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്, എന്തെല്ലാം വെല്ലുവിളികൾ നേരിടുന്നുണ്ട്?
ഞാൻ ബേസിക്കലി ഞാനൊരു ജേർണലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അറിയാൻ പറ്റും ഒരു സ്ത്രീ ജേർണലിസ്റ്റിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കേരളത്തിലെ സാഹചര്യത്തെ നമുക്ക് അറിയാൻ പറ്റും. ഒരു ജേർണലിസ്റ്റിൽ നിന്നൊരു ഡോക്യുമെൻ്ററി ഡയറക്ടറിലേക്ക് നമ്മൾ മാറുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ചെയ്തുകൂടാ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഡോക്യുമെൻ്ററിക്കുള്ള ഒരു പരിമിതി അല്ല, ഒരു ഗുണം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ചെറിയ ക്രൂ മതി. പിന്നെ ഒരു പെണ്ണെന്നുള്ള നിലയിൽ എനിക്ക് ഈ ഒരു പുരുഷന് പറ്റാത്തിടത്തോളം റിസർച്ചിന് എനിക്ക് ആളുകളോട് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ അവരുടെ ഇൻപുട്സ് കിട്ടാറുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. പലപ്പോഴും എനിക്ക് അവരെ കുറച്ചും കൂടെ അവരെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ത്രീ ഡോക്യുമെൻ്ററി സംവിധായിക എന്നുള്ള നിലയിൽ എനിക്ക് വലിയ വെല്ലുവിളികളൊന്നും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സബ്ജക്റ്റുകൾ കണ്ടുപിടിക്കുന്നതിൽ ഒരു പരിധി വരെ ഞാൻ വിജയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിഷ്ടമുള്ള സബ്ജക്റ്റുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറകെ പോകാനും ചിലപ്പോൾ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവാം. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ എന്താ, രാത്രിയിൽ ഷൂട്ടിങ്ങിന് പോകാൻ പറ്റുമോ, അതിനൊരു സമയം ഫിക്സഡ് സമയമുണ്ടോ, രാവിലെ 9 മുതൽ 5 വരെയുള്ള ഒരു സമയമാണോ നമ്മൾ ജോലി ചെയ്യേണ്ടുന്നത്. അങ്ങനെയൊന്നും വിചാരിച്ചിരുന്നാൽ നമുക്ക് ഒരിക്കലും ഒരു ഫിലിം മേക്കർ ആവാൻ പറ്റത്തില്ല, ഒരു ജേർണലിസ്റ്റ് ആവാനും പറ്റത്തില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സമൂഹമോ പുരുഷന്മാരോ ആരും നമുക്ക് സ്വർണ്ണത്താലത്തിലൊന്നും കൊണ്ടു തരത്തില്ല. നമുക്ക് എന്താണ് പാഷൻ അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. നമ്മളതിൻ്റെ അങ്ങേ അറ്റം വരെ അത് പോകാൻ നമ്മൾ തയ്യാറായിരിക്കണം. അത് ഒരു കലഹമാണോ ആവണം എന്നൊന്നും എനിക്കില്ല. അതൊരു ഒരു ഫൈറ്റ് ആവണമെന്നോ, പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആവണമെന്നോ, അതൊരു കലഹമാവണമെന്നോ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെതിരായിട്ട് ഭയങ്കരമായിട്ട് സമൂഹത്തിനെതിരായിട്ട് ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു വിപ്ലവമാവണമെന്നോ ഒന്നും എനിക്കില്ല. അല്ലാതെ തന്നെ നമുക്കത് നമ്മുടെ ഒരു സെൽഫ് കൊണ്ട് തന്നെ നമുക്കതിനെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിൻ്റെ ഒരു പാഷൻ മാത്രം മതി. അങ്ങേ അറ്റം വരെ നമ്മൾ അതിനുവേണ്ടി പോകും എന്നൊരു തീരുമാനം മതി അതിന്. അതിനിപ്പോൾ നമുക്ക് വീട്ടിൽ കുട്ടികളുണ്ടാവും, ഭർത്താവുണ്ടാവും, നമ്മുടെ ജോലി ഉണ്ടാവും, അങ്ങനെ എല്ലാം ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ ഒരു 2010 ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് എൻ്റെ പാഷനായ ഇതിനകത്തോട്ട് ഞാൻ മാറുമ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി എനിക്ക് ഒരു ടെലിവിഷൻ ചാനലിൽ ചെയ്യാവുന്നതിന് മാക്സിമം ഞാൻ എനിക്ക് പറ്റാവുന്നതിൻ്റെ അത്രയും മാക്സിമം ഞാൻ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്നെ അതിനകത്തൊരു വേറൊരു രീതിയിലോട്ടുള്ള ഒരു വളർച്ച എനിക്കില്ല. ഒരു മാനേജ്മെൻറ്റ് ലെവലിൽ വരെ ചെന്നെത്തിക്കഴിഞ്ഞിട്ട് ഇതിനകത്തൊരു സ്ത്രീ എന്നുള്ള നിലയിൽ പ്രത്യേകിച്ചും ഇല്ല, ഒരു വളർച്ച എനിക്കില്ല അതിൻ്റെ പിന്നിൽ. പിന്നെ എൻ്റെ ലക്ഷ്യം അതും അല്ലതാനും. ഞാൻ എൻ്റെ എന്താ പറയുന്ന എൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിരതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു ഒരു ടെലിവിഷൻ ചാനലിൽ വർക്ക് ചെയ്തത്. അതെൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളൊരു ജോലിയായിരുന്നു. താനും പല പല ജോലികൾ വെച്ച് നീട്ടിയിട്ട് ഏതാ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഞാനൊരു ജേർണലിസ്റ്റ് ആവാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്കിപ്പോഴും വലിയ ഇഷ്ടമുള്ളൊരു ജോലിയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാനൊരു ഡോക്യുമെൻ്ററി എന്ന് പറയുന്ന ഒരു പാഷൻ തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞപ്പോൾ അതിനെ എവിടെ കൊണ്ട് ഇതിൻ്റെ വളരെ നേർത്തൊരു ലെവലായത്. ഈ നമ്മളൊരു ജോലി കളഞ്ഞിട്ട് ഇപ്പുറത്തോട്ട് ചാടുന്നതും ആ ഒരു ജോലിയിൽ നിന്നുകൊണ്ട് ജോലി കൊണ്ട് നിന്നുകൊണ്ട് ചെയ്യുന്നതിന് ഒത്തിരി പരിമിതികളുണ്ട്. നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് നമ്മളത് ആ വഴി ഓപ്പൺ ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് ഒരേ വഴി കൂടെ നടക്കാൻ പറ്റത്തില്ല. ഒന്നുകിൽ നേരെ ഇതുപോലെ തന്നെ എല്ലാം സൊസൈറ്റിയുടെ എല്ലാ നോംസും അനുസരിച്ച് നമ്മൾ നടക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ പാഷന് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ആ ധൈര്യം കാണിച്ചേ പറ്റുള്ളൂ. ആ ധൈര്യമാണ് ഞാൻ കാണിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭാഗ്യവശാൽ അതൊരു നിർഭാഗ്യമായിട്ട് മാറിയതുമില്ല ഇതുവരെ.
സ്വാഭാവികമായിട്ട് ഇപ്പോൾ അടുത്ത കാലത്ത് ഒരുപാട് വിഷയങ്ങൾ സിനിമയിലും മറ്റും ഉണ്ടായപ്പോൾ അതിലും സജീവമായി ഇടപെട്ടിട്ടുള്ള പ്രതികരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഷൈനി. ഇത്തരത്തിൽ പ്രതികരിക്കുന്നവരെ പലപ്പോഴും ഒതുക്കുന്ന അല്ലെങ്കിൽ സൈഡ് ലൈൻ ചെയ്യുന്ന ഒരവസ്ഥ മലയാള സിനിമയിലും മലയാളത്തിൽ പൊതുവിലുണ്ട്. ഒരു പുരുഷ മേധാവിത്വത്തിനെതിരെ പ്രതികരിക്കാൻ പേടി തോന്നാറില്ല ഒട്ടും?
ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഫെമിനിസ്റ്റ് അല്ല, ഞാനൊരു ആക്ടിവിസ്റ്റും അല്ല. അങ്ങനെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ ഫെമിനിസ്റ്റ് അല്ലയെന്ന് ഞാൻ പറയുമ്പോൾ ഞാനൊരു സ്ത്രീ പക്ഷപാതിയാണ്. അങ്ങേയറ്റം വളരെയധികം പക്ഷപാതിത്വം എനിക്ക് സ്ത്രീകളുടെ കൂടെ ഉണ്ട്. ആക്ടിവിസം എന്ന് പറയുമ്പോഴും ഈ പറയുന്ന സോ കോൾഡ് ആക്ടിവിസം, ഇറങ്ങി അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ സമരങ്ങളുടെ മുമ്പിൽ നിൽക്കാനോ നയിക്കാനോ അതൊന്നും എന്നെ കൊണ്ട് പറ്റാത്ത ആളാണ്. പറ്റാത്ത എനിക്ക് മനസ്സിലാത്തതുകൊണ്ടല്ല, ഞാനങ്ങനെ ഒരു ഭീരുവാണ് അതുകൊണ്ട് തന്നെ. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു സ്ത്രീകൾ ഇപ്പം WCC പോലെയുള്ള ഒരു സംഘടന വരുമ്പം എനിക്ക് തീർച്ചയായിട്ടും ആ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാവും. സിനിമയ്ക്കകത്ത് നിൽക്കുന്ന സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എത്ര മാത്രമാണെന്ന് എനിക്ക് വേറെ ഏത് പുരുഷന് മനസ്സിലാവുന്നതിനേക്കാൾ കൂടുതലും എനിക്ക് മനസ്സിലാവും. ഇപ്പം ഈ WCC മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സ്ത്രീകളുടെ മുന്നോട്ടുള്ള കാലുവെപ്പ് അത് എത്ര ചെറുതായിക്കൊള്ളട്ടെ, അത് ഇപ്പോഴെങ്ങും അതിനൊരു സക്സസ് ഉണ്ടാവത്തും ഇല്ലായിരിക്കാം ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം. പക്ഷേ എനിക്ക് ശുഭപ്രതീക്ഷയാണുള്ളത്, ആ ഒരു ആദ്യത്തെ കാലുവെപ്പിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നമ്മുടെ മുമ്പിലുണ്ട്. ഫിലിമിൽ വർക്ക് ചെയ്യുന്നതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ പുരുഷന്മാരുടെ മുമ്പിലും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. അതിന് നിങ്ങൾക്ക് കാണാതെ പോവാം, കണ്ടിട്ട് എന്തുവാന്ന് ചോദിക്കാം, പരിഹസിക്കാം, കാർക്കിച്ച് തുപ്പാം, എന്ത് വേണേലും ആ ക്വസ്റ്റ്യൻ മാർക്കിനോട് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഉണ്ടായി എന്നുള്ളത് പ്രധാനമാണ്. എല്ലാ വിപ്ലവങ്ങൾക്കും മുമ്പ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിട്ടുണ്ട്, എല്ലാ മാറ്റങ്ങൾക്കും മുമ്പ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിട്ടുണ്ട്. ആ എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു ഉത്തരം കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ചോദ്യം ചോദിക്കേണ്ടുന്നത് ഒരു കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ചോദ്യം ചോദിക്കാൻ എനിക്ക് ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ചോദ്യം ചോദിക്കുന്നവർക്ക് ഒപ്പം നിൽക്കേണ്ടുന്നത് എൻ്റെ കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഇതിൽ ഏറ്റവും ഡയറക്റ്റായിട്ട് പോകാനുള്ളത് അടുത്ത കാലത്തുള്ള ഏറ്റവും വിവാദമായൊരു വിഷയത്തിൽ തന്നെയാണ്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് രംഗത്ത് നിന്ന് ആ അവാർഡ് നൽകുന്ന ചടങ്ങിൽ നിന്ന് മോഹൻലാലിനെ ഒഴിവാക്കണം എന്ന പേരിൽ കത്ത് നൽകിയെന്ന രീതിയിൽ വാർത്തകൾ വന്നു. മോഹൻലാലിനെ ഒഴിവാക്കണമെന്ന് അതിൽ എഴുതിയിട്ടില്ല എന്ന് പിന്നീട് വ്യക്തമാവുകയും ചെയ്തു. പക്ഷേ ലക്ഷ്യം മോഹൻലാൽ തന്നെയായിരുന്നു. മോഹൻലാലിനെ മുഖ്യ അതിഥിയായി കൊണ്ടുവരുമ്പോൾ അത് ഒഴിവാക്കണം തന്നെയായിരുന്നു. അതിലൊപ്പിട്ടൊരു വ്യക്തിയാണ് ഷൈനി. അത്തരമൊരു നിലപാടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്. മോഹൻലാൽ മലയാളം കണ്ട ഏറ്റവും വലിയ നടനാണ്. അമ്മ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ എടുത്ത ഒരു നടപടി ഉണ്ടാകും. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ മലയാള സിനിമ അവാർഡ് രംഗത്ത് നിന്ന് തന്നെ മാറ്റി നിർത്തണമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്?
ഇപ്രാവശ്യത്തെ നാഷണൽ അവാർഡിൽ എൻ്റെ ഡോക്യുമെൻ്ററിക്ക് 3 അവാർഡുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്ന് ഡൽഹിയിലെ അവാർഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും എല്ലാവരുടെയും ഫാമിലി ആയിട്ടാണ് പോയത്. ഓൾ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ തലേ ദിവസമാണ് നമ്മൾ അറിയുന്നത് നാഷണൽ അവാർഡ് പ്രസിഡൻ്റല്ല തരുന്നതെന്നുള്ളത്. അന്ന് തലേ ദിവസം 5 മണിക്ക്, പിറ്റേ ദിവസം 3 മണിക്ക് ഞങ്ങൾ അവാർഡ് സെറമണിക്ക് അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ആ 5 മണിക്ക് നമ്മളെടുത്തൊരു തീരുമാനമുണ്ട്, നമുക്ക് ഈ അവാർഡ് വേണ്ട എന്നുള്ളത്. അവാർഡ് വേണ്ട എന്നുള്ള അവാർഡ് ദാന ചടങ്ങ് നമ്മൾ ബഹിഷ്കരിക്കുകയാണെന്നുള്ളത്. ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് ദാന ചടങ്ങാണത്. എന്ത് ഒരിക്കലും എത്രയോ കഷ്ടപ്പെട്ട് കിട്ടിയ, എത്രയോ വർഷങ്ങളുടെ പ്രയത്നം കൊണ്ട് കിട്ടിയ അവാർഡുകളാണ് എല്ലാവർക്കും. ആ അത്രയും 10-90 പേര് ഈ ഒരു ഇഷ്യൂവിൻ്റെ മുമ്പിൽ ശക്തമായിട്ട് നിൽക്കണമെങ്കിൽ ഇന്ത്യയിൽ ഇനിയും നന്മ അവശേഷിച്ചിട്ടുണ്ടെന്നുള്ളതാണ്, ഇന്ത്യയിൽ ജീവിക്കാൻ ഇനി എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നുള്ളതാണ് ഞാനതുകൊണ്ട് എന്നെ തന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ഘടകം. എത്ര പേർക്ക് വേണമെങ്കിലും ആ രാത്രിയിലെ പൊളിറ്റിക്സ് കൊണ്ട് മാറാമായിരുന്നു, പിറ്റേ ദിവസം അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കാമായിരുന്നു. അത് ആര് തരുന്നു എന്നുള്ളതിലല്ലായിരുന്നു നമ്മളുടെ പ്രശ്നം. അത് ഇത് ആർക്കൊക്കെ കൊടുക്കണമെന്ന് ആര് തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ആണെങ്കിലും ഇപ്പോൾ ശ്രീമതി സ്മൃതി ഇറാനിയാണ് അടുത്ത പ്രസിഡൻ്റെങ്കിലും സ്മൃതി ഇറാനിയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കാൻ നമ്മൾ തയ്യാറാണ്. അത് കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രസിഡൻറ്റിൻ്റെ പദവിയാണത്, ആ പദവിയാണ് നമ്മൾ ബഹുമാനിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇതും. അതായത് ഒരു ഏത് സ്ഥാനത്തിരിക്കുന്നത്, ആരാണോ ഒരു സ്ഥാനത്തിരിക്കുന്നത്, ആ സ്ഥാനത്തിരിക്കുന്ന ആൾ ആ സ്ഥാനത്തിരിക്കുന്നത് പോലെ ഇരിക്കേണ്ടതുപോലെ പെരുമാറണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനാണെങ്കിൽ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. അതിനകത്തൊരു നീതികേടുണ്ടെന്ന് എനിക്ക് തോന്നി, അതിനൊരു ന്യായമില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ
അമ്മ എടുത്ത നിലപാടിലാണോ ന്യായമില്ല എന്ന് തോന്നിയത്?
അതെ, അത് തന്നെ അമ്മ എടുത്ത നിലപാടിലാണ് ന്യായമില്ലെന്ന് തോന്നിയത്.
സ്വാഭാവികമായിട്ടും ഞാൻ ഷൈനി ബെഞ്ചമിൻ എന്ന വ്യക്തിയുടെ നിലപാട് ചോദിക്കുകയാണ്. കാരണം മോഹൻലാൽ എന്ന വ്യക്തി എന്ന അമ്മയുടെ പ്രസിഡന്റ് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് തന്നെയാണോ അഭിപ്രായം?
മോഹൻലാൽ എന്ന് പറയുന്ന നടൻ പങ്കെടുക്കുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അമ്മയുടെ പ്രസിഡന്റ് അത് മോഹൻലാലാണോ മമ്മൂട്ടിയാണോ ഇന്നസെൻ്റ് ആണോ ആരാണെന്നുള്ളത് എൻ്റെ വിഷയമല്ല. ഞാനതിനെ മോഹൻലാൽ ലാൽ സാറാണ് അവിടെ ഇരിക്കുന്നതെന്നും ഞാൻ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ അത് മോഹൻലാലാണല്ലോ അതിൻ്റെ പ്രസിഡന്റ് എന്ന് ഞാൻ ഓർക്കുന്നു പോലുമില്ല. എനിക്ക് എൻ്റെ മുമ്പിൽ അമ്മയുടെ പ്രസിഡൻറ്റ് മാത്രമേ ഉള്ളൂ. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അത് ആരാണെങ്കിലും അമ്മയുടെ പ്രസിഡൻറ്റ് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. അമ്മയുടെ പ്രസിഡൻറ്റ് ഇതുപോലൊരു ഇതിൽ പങ്കെടുക്കുമ്പം എനിക്കാണ് അത് അവാർഡ് കിട്ടിയെങ്കിൽ ഞാൻ ആ ഒരു വേദി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പെൺകുട്ടിയോടൊപ്പം നിന്നേ പറ്റുള്ളൂ. അതെൻ്റെ പക്ഷപാതമാണ്. അത് വേറെ അതിനപ്പുറത്ത് ഏത് പുരുഷനാണോ ഏത് സ്ത്രീയാന്നുള്ളത് എന്നെ ബാധിക്കുന്നില്ല. എനിക്ക് ആ പെൺകുട്ടിയോടൊപ്പം നിന്നേ പറ്റത്തുള്ളൂ, എന്നാലേ എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ.
ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യം ഒന്നുകൂടി മറ്റൊരു രീതിയിൽ ചോദിക്കുകയാണ്. ഷൈനി ഇനി ഫീച്ചർ ഫിലിം എടുക്കും എന്ന രീതിയിലുള്ള വാർത്തകൾ കണ്ടിരുന്നു. അതിന് മുന്നോടിയായി നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഇത്തരമൊരു നിലപാടെടുക്കാൻ മോഹൻലാലിനെ പോലെ മലയാള സിനിമയിലെ ഏറ്റവും മുതിർന്ന ഏറ്റവും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ ആ സ്ഥാനത്തിരിക്കുമ്പോൾ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുമ്പോൾ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിൽ അങ്ങനെ പറയുന്നതിൽ ഒട്ടും ആശങ്കയില്ല, ഒട്ടും പേടിയില്ലേ?
എനിക്കൊരാശങ്കയുമില്ല. എൻ്റെ കല സത്യമാണെങ്കിൽ, ഞാൻ ചെയ്യാൻ പോകുന്ന പ്രവൃത്തികൾ ട്രാൻസ്പെറൻ്റ് ആണെങ്കിൽ, എനിക്ക് സത്യസന്ധതയുണ്ടെങ്കിൽ, എനിക്ക് സമൂഹത്തിനോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ, ഇനിയിപ്പം എന്ത് സംഭവിച്ചാലും എനിക്ക് പടമെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പടമെടുക്കും. അത് ആരെല്ലാം ആരെ കൊണ്ടായിരിക്കും അഭിനയിപ്പിക്കുന്നത്, ബാക്കിയുള്ള ടെക്നീഷ്യൻസ് ആരാണെന്നൊക്കെയുള്ള ബാക്കിയുള്ള അങ്ങനത്തെ ഒരു തീരുമാനമല്ലേ. അതിനൊക്കെ അത്രമാത്രം ചീപ്പാണോ അമ്മ? എനിക്ക് തോന്നുന്നില്ല. അത് അങ്ങനെ ഒരു 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 സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ അമ്മ എന്ന് പറയുന്നത്. അമ്മ എന്ന് പറഞ്ഞാണെങ്കിലും ബാക്കിയുള്ള ടെക്നീഷ്യൻസിൻ്റെ പ്രസ്ഥാനങ്ങളൊക്കെ ആണെങ്കിൽ പോലും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു എന്താ ഒരു ഒരു ഡയറക്ടറുടെ ഭാവിയെയോ അല്ലെങ്കിൽ ഡയറക്ടറുടെ ഒരു കലയെ, ഡയറക്ടറുടെ ഭാവി എന്നുള്ളതല്ല, ഒരു കല എന്ന് പറയുന്ന ഒരു ഒരു രൂപത്തിനെ നമ്മുടെ ഈഗോ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസീവ് മെക്കാനിസങ്ങൾ കൊണ്ടോ എന്തിനെങ്കിലും തച്ചുടയ്ക്കത്തക്കവണ്ണം ഭീരുക്കളാണ് ഇത്തരം വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല.
അതിലേക്കധികം പോകുന്നില്ല. എന്തായാലും ആ ചോദിച്ചതുകൊണ്ട് തന്നെ ഒരു ഫീച്ചർ ഫിലിം എടുത്തേക്കുമെന്ന രീതിയിൽ വാർത്തകൾ കണ്ടു. എന്തെങ്കിലും തരത്തിലുള്ള അതിൻ്റെ തീരുമാനമായിട്ടുണ്ടോ?
ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു തീരുമാനം ആയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാനിപ്പോഴും എന്താ അതിലൊരു തീരുമാനം എൻ്റേതായിട്ടൊരു തീരുമാനം ഞാൻ ഉറച്ചിട്ടില്ല. എൻ്റെ ഏറ്റവും അവസാനത്തെ ഡോക്യുമെൻ്ററിയുടെ സോഡ് ഓഫ് ലിബർട്ടിയുടെ പ്രൊഡ്യൂസർ എന്നോട് ഒരു പടം ചെയ്യാമോ എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ സത്യസന്ധമായിട്ട് പറയാനായി എൻ്റെ സ്ക്രിപ്റ്റിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ അതിനി എന്നെടുക്കും എപ്പോൾ എടുക്കും ഞാനത് എടുക്കുമോ എടുക്കത്തില്ലയോ എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്കിപ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് ഉറപ്പില്ല. എടുക്കുമായിരിക്കാം എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. സിനിമ അങ്ങനെയാണ്, സിനിമയ്ക്ക് നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല.
എന്തായാലും സിനിമയിലേക്കല്ല ഡോക്യുമെൻ്ററിയിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണെങ്കിൽ, അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഡോക്യുമെൻ്ററി ഇപ്പോഴും എല്ലാവർക്കും കൃത്യമായി അറിയാത്തൊരു മാധ്യമമാണ്. കാരണം ഒരു ലോങ് ഫോം ടെലിവിഷൻ ന്യൂസാണോ വാർത്തയാണോ അല്ലെങ്കിൽ ഒരു ഫിക്ഷനാണോ, അതിനിടയിൽ എവിടെയാണ് ഡോക്യുമെൻ്ററിയുടെ സ്ഥാനം എന്ന രീതിയിൽ കാണുന്ന പലർക്കും അറിയില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇതെടുക്കുന്ന പലർക്കും പോലും അറിയില്ല. എന്താണ് ഡോക്യുമെൻ്ററി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രമുഖ ഡോക്യുമെൻ്ററി സംവിധായകയായ ഷൈനി എന്തായിരിക്കും പറയുക?
ഡോക്യുമെൻ്ററി എന്ന് പറയുന്നത് വളരെ വളരെ സിമ്പിളായിട്ട് പറയുന്നത് അതൊരു ഡോക്യുമെൻറ്റേഷനാണ്. അത് രണ്ട് തരത്തിൽ നമുക്ക് ഡോക്യുമെൻ്ററി തരംതിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ. ഒന്ന് വളരെ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്ററീസ് നമുക്കുണ്ടാവും, കുറച്ച് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എസ്തെറ്റിക്കലി നന്നായിട്ട് എടുക്കത്തക്കവണ്ണമുള്ള സബ്ജക്റ്റുകളുണ്ടാവും. ഇഷ്യൂ ബേസ്ഡ് ഡോക്യുമെൻ്ററീസ് മിക്കപ്പോഴും എല്ലാം അതിൻ്റെ സബ്ജക്റ്റിൻ്റെ ബലം കൊണ്ട് അത് നിന്നു പോവും, ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. ബാക്കിയുള്ള ഡോക്യുമെൻ്ററി, ഇപ്പം ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് പോലത്തെ ഡോക്യുമെൻ്ററികളാണെങ്കിൽ, ഇപ്പം ജർമ്മൻ നേഴ്സസിനെ പറ്റിയിട്ടെടുത്ത ഡോക്യുമെൻ്ററി, ഇപ്പം റഷ്യയിൽ പോയിട്ട് പെരുമ്പടവം സാറ് റഷ്യയിൽ പോയതിൻ്റെ ഡോക്യുമെൻ്ററിക്കൊക്കെ അതിനൊരു കലാത്മകതയും കൂടെ ഇല്ലെങ്കിൽ അത് ആളുകളെ എപ്പോഴും നമ്മളൊരു കല ആളുകളിലും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണല്ലോ, നമ്മുടെ പ്രേക്ഷകർക്ക് കൂടെ വേണ്ടിയിട്ടുള്ളതാണല്ലോ കല എന്ന് പറയുന്നത്. ഒഫ്കോഴ്സ് അതിൻ്റെ വർക്കിങ്ങിൻ്റെ സമയത്ത് നമ്മൾ നമുക്കുണ്ടാകുന്നൊരു ആനന്ദമുണ്ട്, വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ആനന്ദം, ആ ആനന്ദത്തിനും അതിൻ്റെ പ്രൊഡക്ഷൻ അതൊന്ന് രൂപപ്പെട്ട് പുറത്ത് വരുമ്പോൾ ഉള്ള നമ്മുടെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷനിലപ്പുറത്തേക്ക് ആളുകൾ അത് കാണുമ്പോൾ അവരിലേക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എങ്ങനെ കൺവേ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഒരു സബ്ജക്റ്റിനെ അവർ പ്രതീക്ഷിക്കാത്തതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പറയാൻ പറ്റണം, എന്തെങ്കിലും ഒരെണ്ണം അവരുടെ പ്രതീക്ഷയ്ക്ക് മേളിൽ നിൽക്കണം. നമ്മളൊരു വർക്ക് ചെയ്യുമ്പം ആ പ്രതീക്ഷയ്ക്ക് മേളിൽ നിൽക്കുമ്പോൾ മാത്രമേ ആളുകൾ അതിനകത്തൊരു അമ്പരപ്പ് ഒരു ആശ്ചര്യം ഉണ്ടാവുള്ളൂ. ആ ആശ്ചര്യമാണ് ഒരു ഡോക്യുമെൻ്ററി മേക്കറുടെ വിജയം. അങ്ങനെയും ഉണ്ടായിരുന്നു, അങ്ങനെ പറ്റിയായിരുന്നു. എൻ്റെ ഒരു ഡോക്യുമെൻ്ററിയിൽ ഏറ്റവും അവസാനം ഞാൻ ഗുണപാഠ കഥ പോലെ പറയാറില്ല, അതിങ്ങനെയാണ് ഇതിങ്ങനെയാണ് ശരി മറ്റേതാണ് ശരിയെന്ന് പറയാറില്ല. ഞാനെപ്പോഴും അതും ഓപ്പണായിട്ട് ഇടുകയോ ചെയ്യും. ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഇതാണ് ഈ ഇവിടുത്തെ സ്റ്റോറി, അത് നിങ്ങൾ കാണുക, അത് നിങ്ങളാണ് അതിനെ വിലയിരുത്തേണ്ടത്, അത് ശരിയാണോ തെറ്റാണോ, അങ്ങനെ എടുത്തത് ശരിയായില്ലല്ലോ അല്ലെ തെറ്റാണല്ലോ എന്ന് പറയേണ്ടത്. ഇപ്പോൾ ഹോമോസെക്ഷൽ സെക്സ് വർക്കേഴ്സിൻ്റെ പടം ഞാൻ ചെയ്യുമ്പം അന്ന് ഹോമോസെക്ഷൽ ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ പറ്റിയിട്ടൊന്നും ഒരു ഡിസ്കഷൻ നടക്കാതിരിക്കുന്ന ഒരു സമയത്താണ് ഞാനത് ചെയ്യുന്നത്, ഒരു ടെലിവിഷൻ ചാനലിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത്. അപ്പം ഹോമോസെക്ഷൽ സെക്സ് വർക്കേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഇവിടെ ഉണ്ടെന്നും അത് നിങ്ങൾ എന്തിനാണ് ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നത്, അതിനകത്തോട്ട് ആളുകൾ പോകത്തില്ലെന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഹോമോസെക്ഷൽ സെക്സ് വർക്കേഴ്സ് ഉണ്ടെന്നും ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ടെന്നും അവരുടെ ലൈഫ് ഇങ്ങനെയാണെന്നും ഒന്ന് പറഞ്ഞു വെക്കുന്നതല്ലേ നമുക്ക് നല്ലത്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുമ്പം ഓരോ സ്ഥലങ്ങളിൽ നമ്മളൊരു അടയാളപ്പെടുത്തലുകൾ വെക്കുന്നത് നല്ലതാണ്. അത് നാളെ തിരിച്ചറിയാം മഞ്ഞ് വീണിട്ടോ മഴ വന്നിട്ടോ ഒക്കെ അത് ഒളിച്ചു പോയേക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം, എന്നെ സംബന്ധിച്ചോളം ഞാൻ വിചാരിക്കുന്ന ഓരോ അടയാളപ്പെടുത്തലുകൾ നമ്മുടെ വഴികളിൽ പുറയിൽ വരുന്നവർക്ക് വഴി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പണ്ട് നമ്മൾ ചില കാട്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ നമ്മളോരോ കല്ലിട്ടിട്ടൊക്കെ പോകുമല്ലോ ബാക്കി വരുന്നവർക്ക് നടന്നു പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഓരോ അടയാളപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഈ പറയുന്ന പോലെ ഡോക്യുമെൻ്ററികൾ എടുക്കുമ്പം ഞാൻ കുറച്ചുകൂടെ എസ്തെറ്റിക്കലി നന്നാക്കാൻ നോക്കുന്നത്. ഇഷ്യൂ ബേസ്ഡ് ഡോക്യുമെൻ്ററി എടുക്കുന്ന ധാരാളം ആക്ടിവിസ്റ്റുകൾ നമുക്കുണ്ട്, അതവർ ചെയ്യുന്നുമുണ്ട്, അവരുടെ ജോലി കൃത്യമായിട്ട് അവർ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഞാനും കൂടെ അതിനകത്ത് പോയി അങ്ങനെ ചെയ്യേണ്ടുന്ന കാര്യമില്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വേറൊരു ലെവലിലുള്ള ഡോക്യുമെൻ്ററികളെയാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ തന്നെ ഞാൻ അതിനകത്ത് മ്യൂസിക്കിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, മിക്സിങ്ങിൻ്റെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, വോയിസ് ഓവർ ആര് ചെയ്യണം എന്നുള്ള എല്ലാം വളരെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും ഞാൻ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്.
ഇപ്പോൾ അടുത്ത ഷൈനിയുടെ അടുത്ത കാലത്തുള്ള ഡോക്യുമെൻ്ററികൾ നോക്കുകയാണെങ്കിൽ ഒരു സിനിമ കാണുന്ന രീതിയിൽ കാണാൻ കഴിയുന്ന ഡോക്യുമെൻ്ററികളാണ്. സ്വാഭാവികമായിട്ടും ഈ രംഗത്തേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് ഒരു ഉപദേശം എന്ന രീതിയിൽ കൂടി എന്താണ് ഇതിൻ്റെ ഒരു സ്റ്റെപ്സ്, എങ്ങനെയാണ് ഒരു ഡോക്യുമെൻ്ററിയിലേക്ക് ഷൈനി എത്തിച്ചേരുന്നത്?
ആദ്യം നമ്മളതിനകത്ത് ചെയ്യാനുള്ളത് നമ്മൾ വളരെ ഓപ്പണായിട്ടിരിക്കുക ഒരു സബ്ജക്റ്റിനകത്തോട്ടെന്നുള്ളതാണ്. അതിനകത്ത് നമുക്ക് പ്രീ കൺസീവ്ഡ് ആയിട്ടുള്ള ഒന്നും നമ്മുടെ മുമ്പിൽ ഉണ്ടാവാൻ പാടില്ല. പ്രിജുഡിസ്ഡ് ആയിട്ട് ഒരു സബ്ജെക്ട് ഒന്നിനെ പറ്റിയിട്ടും നമ്മൾ ചിന്തിക്കുകയായിരിക്കും, നമ്മൾ കാണുന്നതായിരിക്കത്തില്ല യാഥാർത്ഥ്യം. അങ്ങനെ ഓപ്പണായിട്ടുള്ള ഒരു മനസ്സോടുകൂടി നമ്മളൊരു സബ്ജക്റ്റിനെ സമീപിക്കുകയും അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള എല്ലാ ചെറിയ വളരെ നമുക്ക് തള്ളിക്കളയേണ്ടുന്നതായിട്ടുള്ള അഭിപ്രായങ്ങൾ വരെ നമ്മളതിനെപ്പറ്റി ക്രോഡീകരിക്കുകയും പിന്നെ അതിനകത്തുനിന്ന് നമുക്ക് എന്താ വേണ്ടതെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നതാണല്ലോ അതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒരു ഡോക്യുമെൻ്ററി മേക്കിങ്ങിൽ. പിന്നെ അത് എങ്ങനെ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ആ പ്രസൻറ്റ് ചെയ്യുന്നതിന് ഓരോരുത്തർക്കും ഓരോ തോട്ട് പ്രോസസ്സ് ആയിരിക്കും അതിനുണ്ടാകുന്നത്. ആ പ്രസൻറ്റേഷനിലാണ് ആളുകളെ പിടിച്ചിരുത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. നമുക്ക് ഒരു ഡോക്യുമെൻ്ററി എങ്ങനെയും പറയാം, ഏത് വിധത്തിലും പറയാം. ഒരാൾ ഇവിടെ ഇരുന്ന് ഈ ഒരു കസേരയിൽ ഇരുന്നുകൊണ്ട് അയാൾക്ക് ആ ഡോക്യുമെൻ്ററിയുടെ കാര്യം ഫുള്ള് പറഞ്ഞു തീർക്കാം. അതും ഡോക്യുമെൻറ്റേഷനാണ്, ഡോക്യുമെൻ്ററിയാണ്. അപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഫിക്ഷനും അതും ഇതും എല്ലാം കൂടെ ചെയ്തിട്ടുള്ള ഒരു സാധനങ്ങളും വേണമെങ്കിൽ നമുക്ക് ചെയ്യാം, അതും ഡോക്യുമെൻ്ററിയാണ്. അപ്പോൾ അതിനെ ഡോക്യുമെൻ്ററിയെ സംബന്ധിച്ചിടത്തോളം അതിന് സ്ഥായിയായ ഒരു ഭാവമില്ല, ഒരു അതിനൊരു നിയമവും ഇല്ല. നമുക്ക് ഏത് രീതിയിൽ വേണേലും ഡോക്യുമെൻ്ററിയെ സമീപിക്കാം. അപ്പോൾ ഒരു സബ്ജക്റ്റിനെ കിട്ടുന്നതനുസരിച്ചിരിക്കും. ഞാനിപ്പോൾ ജർമ്മൻ നേഴ്സസിൻ്റെ അതിനകത്താണ് മുഴുവൻ ടോക്കിംഗ് ഹെഡ്സാണ്. ഞാനത് വേറെ വിഷ്വലിന് ഒരു സാധ്യതയില്ല, നമുക്കില്ല. നമുക്ക് ആ ടോക്കിംഗ് ഹെഡ്സിനെ വെച്ചിട്ടാണ് ഞാൻ ഡോക്യുമെൻ്ററി ചെയ്തത്. അപ്പോൾ അതിനകത്ത് എനിക്ക് പറ്റിയ ഒരു അതിനകത്ത് വരുന്നൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇവരാ 10-15 വയസ്സിൽ പോയ അതേ നിഷ്കളങ്കതയോടുകൂടി എനിക്ക് അവരെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീക്ക് ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ആളുകളുടെ ഉള്ളിൽ നിന്ന് കാര്യങ്ങളെടുക്കാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു. കുറച്ചും കൂടെ നമ്മൾ വാമതും ഒക്കെ പ്രകടിപ്പിക്കുമ്പോൾ കുറച്ചും കൂടെ അവർ നമ്മളോട് സഹകരിക്കാൻ തരണം. അതുപോലെ തന്നെ ആ ഒരു പാറ്റേൺ എനിക്ക് പിന്നെ ഇൻ റിട്ടേൺ ജസ്റ്റ് എ ബുക്കിലെ റഷ്യൻ ഡോക്യുമെൻ്ററിൽ ചെയ്യാൻ പറ്റത്തില്ല. അതിനെനിക്ക് ഇപ്പം ഞാൻ സ്വീകരിച്ച പോലെ ഒരു പാറ്റേൺ എനിക്ക് സ്വീകരിക്കാൻ പറ്റും, പക്ഷേ വേറൊരാൾക്ക് വേണമെങ്കിൽ അതല്ലാതെ വേറൊരു പാറ്റേൺ സ്വീകരിക്കാം. അങ്ങനെ ഓരോ സബ്ജക്റ്റും ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള ഫോർമാറ്റുകൾ നമ്മൾ തീരുമാനിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ചലഞ്ച്. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ചില നോംസ് ഉണ്ടല്ലോ, നമ്മൾ എവിടെ അത് ചേർക്കണം, എവിടെ ചേർക്കണം, വോയിസ് ഓവർ വേണോ വോയിസ് ഓവർ വേണ്ടായോ, അതെല്ലാം ഒരു ഡോക്യുമെൻ്ററി മേക്കറുടെ തോട്ട് പ്രോസസ്സ് അനുസരിച്ചിരിക്കും.
തീർച്ചയായും. എന്തായാലും ഇത് ജർമ്മൻ നഴ്സുമാരുടെ ഡോക്യുമെൻ്ററിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഓസ്ട്രേലിയയും ഇത്തരത്തിൽ മലയാളി നഴ്സുമാർ ഏറെയുള്ളൊരു നാടാണ്. സ്വാഭാവികമായിട്ട് അത്തരം ഒരു ഡോക്യുമെൻ്ററിക്ക് ഇനിയിപ്പോൾ സാധ്യതയില്ല. മറിച്ച് ഓസ്ട്രേലിയൻ മലയാളികളെക്കുറിച്ച് ഷൈനി ജേക്കബ് ബെഞ്ചമിൻ്റെ ഭാഗത്ത് നിന്നൊരു ഡോക്യുമെൻ്ററിക്കുള്ള സാധ്യതയുണ്ടോ, എന്തെങ്കിലും മനസ്സിലുണ്ടോ?
സത്യത്തിൽ ഇപ്പം ഇല്ല. ഇപ്പം ഞാനിപ്പം എത്രയോ മലയാളി കുടുംബങ്ങളിലാണ് ഓരോ ഇങ്ങനെ താമസിക്കുന്നത്. ഈ നമ്മുടെ ടൂറുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പല മലയാളി കുടുംബങ്ങളിലാണ് താമസിക്കുന്നത്. ഇതും നമ്മുടെ ഉള്ളിൽ വന്ന് വീഴുന്നതാണ് ഏതെങ്കിലും ഒരു സമയത്ത്. ഇപ്പം നമ്മളിപ്പം ഞാൻ ഓസ്ട്രേലിയ പോവാണ്, ഓസ്ട്രേലിയയിൽ നിന്നൊരു ഡോക്യുമെൻ്ററി എടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറ്റത്തില്ല. നമ്മൾ ഈ പോകുന്ന പോക്കിൽ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് നമ്മുടെ ഉള്ളിൽ വീഴുവാണെങ്കിൽ, ഇതിപ്പം എൻ്റെ രണ്ടാമത്തെ സ്റ്റേറ്റല്ലേ ആയിട്ടുള്ളൂ, ഇനിയും ഉണ്ടല്ലോ. അപ്പം ഈ എന്തെങ്കിലും ഈ നമ്മൾ ഈ കവിതയൊക്കെ എഴുതാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധനം നമ്മളിങ്ങനെ എന്താ നമ്മളിങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കണം. അതെങ്ങനെയായിരിക്കും, അതെന്തായിരിക്കും ചെയ്യാൻ, അത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ. ചിലപ്പോൾ അത് സക്സസ് ആവാം, ചിലപ്പം നമ്മളത് കുറേ കഴിയുമ്പോൾ അത് പല പല സ്ക്രിപ്റ്റൊക്കെ എഴുതി വെച്ചിട്ട് നടക്കാതെ പോകുന്ന പോലെ അത് നമ്മുടെ ഉള്ളിൽ നടക്കാതെയും പോകും. എത്രയോ ഡോക്യുമെൻ്ററികൾ അങ്ങനെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന, ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് നടക്കാതെ പോകുന്ന ഡോക്യുമെൻ്ററികൾ അങ്ങനെ സ്വാഭാവികമായിട്ട് ഉരുത്തിരിഞ്ഞ് വരേണ്ടുന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. പക്ഷേ എൻ്റെ അതിനകത്തുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രേക്ഷകൻ്റെ പ്രതീക്ഷകൾക്ക് മേളിൽ നിൽക്കണം. അത് സബ്ജക്റ്റ് നമ്മൾ ആ സബ്ജക്റ്റിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, എങ്ങനെയാണ് നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്നതിന് അനുസരിച്ചിരിക്കും. ഒരു പക്ഷേ ഓസ്ട്രേലിയയും എനിക്കൊരു ഡോക്യുമെൻ്ററി തരുമായിരിക്കാം.
തീർച്ചയായും. എന്തായാലും അവസാനമായി ഒറ്റ കാര്യങ്ങളുള്ളത്, ഒരു സ്വപ്ന ഡോക്യുമെൻ്ററി, ഡ്രീം ഡോക്യുമെൻ്ററി എന്താണ് മനസ്സിലുള്ളത്? എന്തെങ്കിലും അങ്ങനെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എനിക്ക് ഒരു ഒരു സ്വപ്നത്തിൽ അല്ലെ എന്നും എനിക്ക് ഓർക്കാൻ കഴിയുന്ന ഡോക്യുമെൻ്ററി വേണമെന്നുള്ളത്?
അങ്ങനെ പല സബ്ജക്റ്റുകളും ഉണ്ട്. എനിക്ക് ഇന്ത്യയിലെ NH നമ്മുടെ ഹൈവേകളിലെ രാത്രികളെക്കുറിച്ചൊരു ഡോക്യുമെൻ്ററി ചെയ്യണമെന്നുണ്ട്. ഓൾ ഇന്ത്യ രാത്രികൾ മാത്രം, ഹൈവേ മാത്രം ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലോട്ട് ഇവർ ആടുമാടുകളെയും കൊണ്ട് യാത്ര ചെയ്യുന്ന സംഘങ്ങളുണ്ട്. ഒരു സീസൺ കഴിയുമ്പോൾ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സീസണിലോട്ട് അങ്ങനെ വേറൊരു സ്ഥലത്തോട്ട് മാറി മാറി മാറിപ്പോയി മൈഗ്രേഷൻ, ഇന്ത്യയിലെ തന്നെ ഒരു മൈഗ്രേഷൻ പോലെ പോകുന്നവരുണ്ട്. അവരെ പറ്റിയിട്ടൊരു ഡോക്യുമെൻ്ററി എടുക്കണമെന്നുണ്ട്. അങ്ങനെ സംഭവമല്ലാത്ത എത്രയോ ഡോക്യുമെൻ്ററികൾ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതെല്ലാം ഇങ്ങനെ അടുക്കി അടുക്കി വെച്ചേക്കാണ്. എന്തെങ്കിലും ഒരു അവസരം വരുമെന്നും ഞാൻ വളരെ പോസിറ്റീവായിട്ട് ആലോചിക്കുന്ന ഒരാളാണ്. എപ്പോഴെങ്കിലും എൻ്റെ ആഗ്രഹങ്ങൾ സഫലമാവുമെന്നും ഉള്ളൊരാഗ്രഹം എനിക്കുണ്ട്.
തീർച്ചയായും എന്തായാലും സംഭവ്യമല്ല എന്ന് കരുതുന്ന പലതും സംഭവ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഓസ്ട്രേലിയയെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ഞങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. വളരെയധികം നന്ദി ഇത്രയും നേരം എസ് ബി എസ് മലയാളവുമായി സംസാരിച്ചതിന് ശ്രീമതി ഷൈനി ജേക്കബ് ബെഞ്ചമിൻ.
വളരെ നന്ദി, വളരെ നന്ദി. എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിൽ വളരെ സന്തോഷം.
മലയാള ഡോക്യുമെൻ്ററി രംഗത്തെ ഏറ്റവും പ്രമുഖ സ്ത്രീ ശബ്ദം ഷൈനി ജേക്കബ് ബെഞ്ചമിനായിരുന്നു എസ് ബി എസ് മലയാളത്തിൻ്റെ ഈ പോഡ്കാസ്റ്റിലെ അതിഥി. കൂടുതൽ അഭിമുഖങ്ങൾക്കും ഫീച്ചറുകൾക്കുമെല്ലാം എസ് ബി എസ് മലയാളം വെബ്സൈറ്റിൽ നിന്നോ എസ് ബി എസ് റേഡിയോ ആപ്പിൽ നിന്നോ ഞങ്ങളുടെ പോഡ്കാസ്റ്റുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദിജു ശിവദാസ്.
Hear more stories in your language by visiting sbs.com.au.